ഒരു ബന്ധമനുഷ്യന് തന്നെ ഉണ്ടായില്ല, താൻ ഒരിക്കലും ബന്ധനായില്ല, മുഖമുഖമായില്ല എന്ന് ബോധ്യമാകുന്നു. ഇതാണ് പരമാർത്ഥാവസ്ഥ, നിജമായിട്ടുള്ള ഒരവസ്ഥ. ഇതിനെയാണ് കൈവല്യം എന്ന് പറയുന്നത്. ഈ കൈവല്യാനുഭവമാണ് ഓരോ ജീവന്റെയും ലക്ഷ്യം. എപ്പോൾ കേവല സ്വരൂപനായി തീരുന്നുവോ അപ്പോ ഒന്നും സംഭവിച്ചിട്ടില്ല, ഒന്നും സംഭവിക്കാൻ പോകുന്നുമില്ല, അതൊന്നും ഒന്നും തനിക്ക് മാറ്റങ്ങൾ ഉണ്ടാവേണ്ടതുമില്ല എന്ന് ബോധിക്കാനിടയായി അതിനെയാണ് എന്താണ് മോക്ഷം ആശ്രമത്തിൽ പറയുന്നത്. മോക്ഷം നമ്മുടെ പേരും ചെയ്യാൻ പിന്നെ ബന്ധമുണ്ടായിരുന്നതിന് വിശ്വാസമുള്ളപ്പോഴേ മോക്ഷം ഉണ്ടാവുള്ളൂ. ഈ രണ്ടവസ്ഥകളെ വിദ്യയും അവിദ്യയുമാകുന്ന രണ്ട് സംസ്കാരങ്ങളാണ്. വിദ്യാവിദ്യ എന്ന് പറഞ്ഞ അറിവിന്റെ രണ്ട് പ്രകാരത്തിലുള്ളതായ അനുഭവമാണ് വിദ്യാവിദ്യയും അമതനും വിദ്യുദ്ധവ ശരീരം മോക്ഷബന്ധനവി ആദ്യ മായയാമയുമിന്നെ ബന്ധവും മോക്ഷവുമാകുന്ന ഈ രണ്ടനുഭവങ്ങൾക്ക് ആശ്രയമായിരിക്കുന്ന രണ്ട് സംസ്കാരങ്ങളാണ് വിദ്യയും അവിദ്യയും. ഇത് മോക്ഷബന്ധഗതി ആദ്യ മായയാമയും ഇനമ്മിലെ ഇത് വിദ്യാവിദ്യ രണ്ട് മായാസ്വരൂപങ്ങൾ തന്നെയാണ്. മായ നീങ്ങുമ്പോൾ രണ്ടുമില്ലാണ്ടാവും, രണ്ടുമില്ലാണ്ടാവും ബന്ധവും മോക്ഷവും ഇല്ലാതെ ഉണ്ടാവും. ഇത് കൈവല്യാവസ്ഥയാണ്. ഈ കൈവല്യാവസ്ഥയാണ് ഈ എല്ലാവരെയും സ്വഭാവമെന്നുള്ള അനുഭവം. പക്ഷേ അജ്ഞാനാവരണം കൊണ്ട് കയറിനെ പാമ്പായി തെറ്റിദ്ധരിക്കും പോലെ അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. കയറിനെ പാമ്പായി തെറ്റിദ്ധരിക്കുമ്പോൾ എന്തെങ്കിലും സംഭവിച്ചു, ഒന്നും സംഭവിച്ചില്ല, ചെന്ന് സംഭവിച്ചു എന്നുള്ള പ്രതീതി മാത്രമല്ലേ. ഇതുപോലെയാണ് താൻ അനവധി ജന്മങ്ങൾ കഴിഞ്ഞു, എത്രയോ ജന്മങ്ങൾ എത്തിച്ചിരുന്നു, പല സ്വരൂപങ്ങൾ, പല കാലദേശങ്ങൾ, പല സ്വരൂപങ്ങളിൽ ജന്മിച്ച് മനുഷ്യനായി, ദേവനായി, അസുരനായി, കൃതമയായി, പീഠമായി, സ്ത്രീയായി, പുരുഷനായി, ഇങ്ങനെ ബോധിക്കുന്നു. ഇങ്ങനെയൊക്കെ ബോധിക്കുന്നത് വാസ്തവത്തിൽ തന്നിൽ തന്നെയല്ലേ ബോധിക്കുന്നത്. ഞാൻ ഓർമ്മല്ലാതെ വേറെ ഒന്നുമില്ല, എപ്പോ ഇയാളെ ഇങ്ങനെയായി ഇത് ബോധിക്കുന്നുവോ അപ്പൊ ആ സ്വരൂപം കാണും. അപ്പൊ അതിന് ആശ്രയമായിട്ടുള്ളത് എന്താണ്? തന്റെ പാരമാർത്ഥിക സ്വരൂപമാണ്. ആ പാരമാർത്ഥിക സ്വരൂപത്തെ മറക്കുമ്പോഴേ ഈ അനുഭവം ഉണ്ടാവുന്നുള്ളൂ. ആ മറവിക്ക് ഏതു അവിദ്യയാണ്? എന്താ അവിദ്യ എന്ന് പറഞ്ഞാൽ ശുദ്ധ ചൈതന്യ സ്വരൂപനായിരിക്കുന്ന, ശുദ്ധ ജ്ഞാന സ്വരൂപനായിരിക്കുന്നതാൻ ഇന്ദ്രിയ മനോബുദ്ധികളോട് ചോദിച്ചിരിക്കുന്നു. ഈ ഇന്ദ്രിയ മനോബുദ്ധികൾ എവിടെ ഉണ്ടായത്? മായാകാര്യങ്ങളാണ് അല്ലെങ്കിൽ അവിദ്യാകാര്യങ്ങളാണ്. അപ്പൊ അവയോട് ചേരുമ്പോഴേ ഉണ്ടാവുന്നുള്ളൂ. അപ്പൊ ഇന്ദ്രിയങ്ങളോട് ചേരുമ്പോഴല്ലേ ജാഗ്രതാവസ്ഥ ഉണ്ടാവുന്നുള്ളൂ. ആ ജാഗ്രതാവസ്ഥയിലല്ലേ സ്ഥൂലപ്രപഞ്ചത്തിന്റെ അനുഭവം ഉണ്ടാവുന്നുള്ളൂ. ജാഗ്രതാവസ്ഥ ഇല്ലാത്ത നിന്നാലോ പ്രപഞ്ച അനുഭവമില്ല, ഉറക്കത്തിൽ പ്രപഞ്ചത്തെ അനുഭവിക്കാറില്ലല്ലോ. അതുപോലെ മനസ്സോട് ചേരുമ്പോഴേ ഈ സൂക്ഷ്മ പ്രപഞ്ചത്തിന്റെ അനുഭവം ഉള്ളൂ. അത് ചേരുന്നില്ലെങ്കിൽ ഉണ്ടാവുന്നില്ല. ബുദ്ധിയോട് ചേരുമ്പോഴേ ഹീനമായ അനുഭവം ഉണ്ടാവുന്നുള്ളൂ എന്നർത്ഥം. അപ്പോ ഈ മറ്റു ചിലതിനോട് ചേർന്നു എന്നുള്ളതാണ് അതിന്റെ കാരണം. ആ മറ്റു ചില വസ്തുക്കളിൽ നിന്ന് ഉണ്ടായത് മായയിൽ നിന്ന്. മായ എന്ന് പറഞ്ഞാൽ സത്യമാണോ? അല്ല. അപ്പൊ ആത്മവിസ്മൃതിയാണ് ഒരു പ്രകാരത്തിൽ മായയുടെ തന്നെ സ്വരൂപമായിരിക്കുന്നത്. കയറിന്റെ വിസ്മൃതിയാണല്ലോ പിന്നെ പാമ്പിന്റെ പ്രതീതിക്ക് ഹേതുവായിട്ടിരിക്കുന്നത്. ഇതുപോലെ അർത്ഥം. ഇപ്പോ ഒരു വസ്തു നഷ്ടപ്പെട്ടു എന്ന് തിരിച്ചു കിട്ടിയതായി തോന്നല് എങ്ങനെയാണ്? ഒരു സ്ത്രീയുടെ മാല പോയി വിചാരിച്ചു, കഴുത്ത് കിട്ടിയിരുന്ന മാല വളരെ വിലയുണ്ട്, 10,000-15,000 രൂപ പിടിച്ചതാണ്. അത് അഴുത്തു വെച്ചിട്ട് കുളിക്കാൻ പോയി, കുളിച്ചു വന്നുകൊണ്ട് കഴിച്ചിട്ട് ഓർമ്മയില്ല. പിന്നീട് വരുന്നേരൊക്കെ വന്ന് അവരൊക്കെ കഴിക്കുന്ന വലുതുമായി വ്യവഹാരം. അങ്ങനെ മിച്ച വരെ വീട്ടു വ്യവഹാരത്തിന് മുന്നിൽ കഴിഞ്ഞു. ആളുകൾക്ക് പോയതിന് ശേഷമാണ് ഓർമ്മ വന്നത്, ആ കുളിക്കാൻ പോകുമ്പോ മാല അവിടെ വെച്ചിരുന്നുണ്ട്. പോയി നോക്കുമ്പോ മാല കാണാൻ കാണാനാണ്. അയ്യോ, എവിടെ പോയി, എവിടെ പോയി, മഹാവേഷമായി തോന്നുന്നല്ലോ. ഇത്രയും വില പിടിച്ച സാധനം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ എന്ത് കഷ്ടമാണ്? ഇനി എങ്ങനെ അങ്ങനെയൊന്നും ഉണ്ടാക്കാൻ സാധിക്കുമോ? സാധിക്കുകയില്ല. എന്നിട്ട് അത് നഷ്ടപ്പെട്ടുവല്ലോ എന്നുള്ളതായ ആ വ്യസനം കൊണ്ട് ആശയായിട്ട് ഒന്നും അവരോട് പറഞ്ഞു, ഇവരോട് പറഞ്ഞു, പലരും അന്വേഷിച്ചു, പലരിക്കലും നോക്കി, എന്ത് ചെയ്തും കിട്ടിയില്ല. അത്രയ്ക്ക് പോലെ വെച്ചാൽ കരച്ചിൽ തന്നെ വന്നു പോയല്ലോ എന്ന് വിചാരിച്ച് വ്യസനം സഹിക്കാറുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരാളെ ഈ കഴുത്തിലേക്ക് ചൂണ്ടിച്ച് കൊടുക്കുന്നു, ഇപ്പൊ കഴുത്തിലുള്ള പേരാണ്. അപ്പോഴാ അവർ, അയ്യോ, ഇത് ഞാൻ അപ്പൊ തന്നെ കഴുത്തിൽ ചെയ്യുന്നു, മറന്നു പോയതാണ്. അപ്പോ ആ സ്ത്രീ മാല നഷ്ടപ്പെട്ടാലുള്ളതായ ദുഃഖത്തെയും തിരിച്ചു കിട്ടിയാലുണ്ടാകുന്ന സന്തോഷത്തെയും അനുഭവിച്ചു. പക്ഷെ അതിന് പോലും കിട്ടലുണ്ടായോ? ഉണ്ടായില്ല. പോയിതും കിട്ടിയെന്നുള്ള തോന്നൽ മാത്രമേ ഉണ്ടായുള്ളൂ. ഇതുപോലെയാണ് ബന്ധവും മോക്ഷവും. ബദ്ധനായി എന്നും മുക്തനായി എന്നുള്ളതായ തോന്നൽ മാത്രമേ ഉള്ളൂ. ബന്ധവും മുക്ത ഇനിയും വ്യാഖ്യാ ഗുണഗോമിയെന്ന വസ്തുത, ബദ്ധനായി മുക്തനായി എന്നുള്ളതായ ഈ അവസ്ഥ ഗുണത ഗുണഭാവങ്ങളെ കൊണ്ടുണ്ടായിത്തീരുകയാണ് എന്ന വസ്തുത പാരമാർത്ഥികമായിത്തീരുകയാണ്. ഇപ്പൊ പരമാർത്ഥ സ്വരൂപേനയില്ല. ആ ആത്മദോഷം പ്രകാശിക്കുന്ന വെച്ചോളൂ, അവിടെ ബന്ധമോക്ഷങ്ങൾ ഉണ്ടായിട്ടില്ല എന്നെങ്കിൽ ബോധ്യാവും. ഈ ഉറങ്ങിയിട്ടുള്ള ഒരാൾക്ക് സ്വപ്നത്തിലുള്ള അനുഭവങ്ങളൊക്കെ വിധിയാണ് ഉണ്ടായിട്ടില്ല എന്ന് ബോധ്യമായിത്തീരുന്നു. ഉണർന്നു കഴിഞ്ഞാൽ നഷ്ടം ഉറക്കത്തിലായ താൻ കാട്ടുകൂടെ പോയിരുന്നു, ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. ചെയ്യുന്ന സന്ധ്യയായിരുന്നു, ഒരു പുലി ചാടി വന്ന് തന്നെ പിടിച്ചു നോക്കാനുള്ള അനുഭവമുണ്ടായി. ആ പുലിയുടെ ആ നഖങ്ങളൊക്കെ കഴുത്തിലങ്ങോട്ട് ഇറങ്ങി ചോരയും കണ്ട് വിളിച്ചു. അവളെ വേദന സഹിക്കാൻ കഴിയാണ്ട് അയ്യോ എന്ന് നിലവിളിച്ചു ഉണർന്നു. ഉണർന്നു കഴിഞ്ഞപ്പോഴോ പുലിയില്ല, കാടുമില്ല, പിന്നെ രക്തവുമില്ല, ഇറങ്ങിയിട്ടില്ല, ഒന്നും ഇല്ല. അപ്പൊ ഇത് ബുദ്ധിയിലൊരു ഭ്രമം മാത്രമല്ലാതെ നിങ്ങൾ ഓർമ്മൊന്നും അല്ലല്ലോ. അപ്പൊ ആ ബുദ്ധിഭ്രമം എന്തുകൊണ്ടേ ഉണ്ടായത്? ഉറക്കം കൊണ്ടുണ്ടായതാണ്. ആ ഉറക്കം എന്ന് പറഞ്ഞാൽ എന്താ? ജോണത്തോട് ചെയ്ത്, അതായത് മനസ്സോട് ചെയ്ത്. ആ മനസ്സോട് മനസ്സിൽ നിന്ന് വിട്ടെന്നാലോ? വിട്ടു നിൽക്കലേ പോണല്ലേ. മനസ്സിൽ നിന്ന് വിട്ടപ്പോ വിട്ടപ്പോ ചെയ്യാ. അപ്പൊ എന്തും ചെയ്യാനാണ്? ആ സ്വപ്ന ദൃശ്യം മനസ്സിനെയാണ്. ഇതുമാതിരി ഇന്ദ്രിയങ്ങളോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് ഈ പ്രപഞ്ചാനുഭവം. ഇന്ദ്രിയങ്ങളിൽ വിട്ടാലോ? വിട്ടായതില്ല. മനസ്സിൽ നിന്ന് വിട്ടുണ്ടെങ്കിൽ സൂക്ഷ്മ പ്രപഞ്ചാനുഭവമില്ല. അപ്പൊ ബുദ്ധി വിട്ടാലോ? ആ വിദ്യാനുഭവം. അപ്പൊ സ്വതവേയുള്ളതായ പാരമാർത്ഥിക അവസ്ഥ എപ്പോഴും ഒരാളെ ഉണ്ടായത് അത് ഗുണഭാവങ്ങളാൽ നിറയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഗുണഭാവങ്ങളാൽ നിറയപ്പെട്ടത് കൊണ്ടാണ് ഗുണമയങ്ങളായിട്ടുള്ള ഈ പദാർത്ഥങ്ങളുടെ ഒക്കെ ദൃശ്യാനുഭവം, ദർശനാനുഭവം ഉണ്ടായിട്ടുള്ളത്. ഇതൊക്കെ സത്യമാണ് എന്നുള്ളതായ ബോധവും അപ്പോഴാണ്. ഇതിൽ അന്ധകരണത്തെ അല്ലെങ്കിൽ മനസ്സിൽ മനവും നിരുഞ്ചാൽ അവയം പ്രദർശിയാൽ, മനസ്സിനെ നിരോധിക്കല്ലാതെ കണ്ട ഇതില്ലാതെ ഉണ്ടാവാൻ വേറെ ആളുകൾ. മനസ്സിന്റെ കൽപ്പനാസ്വരൂപമാണ് ഇതൊക്കെ ആ. അപ്പൊ ശരിയായില്ല. എന്തുകൊണ്ടാണെന്നാൽ ആ ആത്മസ്വരൂപം പ്രകാശിക്കാത്തത് അജ്ഞാനം മൂലം. തത്വവിചാരം ചെയ്താലേ അതുണ്ടാകുന്ന വേദാന്താർത്ഥ വിചാരേണ ജായതീ ജ്ഞാനം. വേദാന്തത്തിന്റെ അർത്ഥവിചാരം കൊണ്ട് ശരിയായുള്ള ജ്ഞാനം ഉണ്ടാവും. വേദാന്തം എന്ന് പറഞ്ഞാൽ ഉപനിഷത്ത്, വേദങ്ങളുടെ അന്തിമഭാവം ആഗമനത്തം. അപ്പൊ ഉപനിഷത് മന്ത്രങ്ങളെ ശരിയായിട്ട് നിരൂപിക്കുന്ന ഒരാൾക്ക് ശരിക്കും ഉത്തമമായിരിക്കുന്ന ജ്ഞാനം, ആത്മജ്ഞാനം ഉണ്ടാവും. ഏകമേ ആദ്യം ബ്രഹ്മജ്ഞാനാനാഷ്ടീ ഇത്യാദി വാക്യങ്ങളെ നിരൂപിക്കുന്ന ഉത്തമമായിട്ടാണ് ഈ പരമാർത്ഥമായിട്ടുള്ള ആത്മജ്ഞാനം പ്രകാശിക്കുന്നത്. അതുകൊണ്ട് എന്താ വെച്ചാൽ തേന ആത്യന്തിക സംസാര ബന്ധ നാശോപംശം, വർദ്ധിച്ചു വന്നതായ സംസാരാനുഭവത്തിന്റെ നാശം ആ ഉത്തമ ജ്ഞാനം കൊണ്ടുണ്ടാവും, ഉത്കൃഷ്ടമായിരിക്കുന്ന ആത്മജ്ഞാനം കൊണ്ടുണ്ടാവും. അപ്പോ അന്ധകാരത്തെ നീക്കാൻ പ്രകാരം വെളിച്ചം കൂടാതെ കഴിയില്ലയോ? വിശപ്പിനെ നീക്കാൻ പ്രകാരം ആഹാരം കൂടാതെ കഴിയില്ലയോ? ജീവിക്കാൻ വാദി വല്ലെങ്കിലും താമസിക്ക പ്രകാരം കൂടാതെ കഴിയില്ലയോ? ഇതുപോലെ മോക്ഷാനുഭവത്തിന് അല്ലെങ്കിൽ സ്വരൂപാനുഭൂതിക്ക് ആത്മജ്ഞാനം കൂടിയേ തീരും, സംശയമില്ലാത്ത ജ്ഞാനസമ്പത്തി ഇല്ലാതെ കണ്ട് ജ്ഞാനം ഇല്ല. ഇതാ ആ കയറിന്റെ ബോധം ഇല്ലാതെ കണ്ട് ആ കയർ തോന്നപ്പെട്ടതായ സാമ്പത്തിൽ ഇല്ലാതെ അറിയില്ല. അതുകൊണ്ട് കയറിന്റെ ബോധം തന്നെയാണ് അതിനെ സംബന്ധിച്ചിടത്തോളം ജ്ഞാനം പറയുന്നത്. അങ്ങനെയുള്ള ജ്ഞാനം എപ്പോഴും ഒരാൾ വീണ്ടും വണ്ണം പ്രകാശിക്കുമ്പോ അതെ എല്ലാ പിന്നെ മിഥ്യാഭ്രമങ്ങളും നീങ്ങാനൊക്കെ അയക്കുന്നു. അപ്പോ അത് നീങ്ങാതിരിക്കും കാലത്തോളം തോന്നപ്പെടുന്നതായി പ്രപഞ്ചം മുഴുവൻ എവിടെയാണ് നിൽക്കുന്നത്? തന്നിൽ തന്നെയാണ് നിൽക്കുന്നത്. തന്നിൽ താനല്ലാതെ മറ്റൊന്നും ഇല്ലാതിരിക്കെ പ്രപഞ്ചം എഴുന്നു വന്നു. അതാണ് മിഥ്യാഭ്രമാണ് എന്നുള്ളത് എനിക്ക് അറിയുന്നത്. തന്നെ അറിയുമ്പോൾ പ്രപഞ്ചം ഇല്ലാതെയായിത്തീരുന്നു. അപ്പോ ഈ പ്രപഞ്ചം മറ്റൊരു വസ്തുവല്ല എന്നും മറ്റൊരു വസ്തു കൊണ്ട് ഉണ്ടാക്കപ്പെട്ടതല്ല എന്നും തന്നിൽ പ്രപഞ്ചം ഇല്ലാത്ത സ്ഥിതിക്ക് എങ്ങനെയാ കാണുന്നത്? അതാ ഇല്ലാത്തതിനെയും കാണാൻ കഴിയുന്നു ആസനമാത്രം കൊണ്ട് എന്നുള്ളതിനാണ് വിവർത്തം എന്ന് പറയുക. ഇല്ലാത്തതിനെയും കാണുന്നു. ഒരു വൃക്ഷത്തെ അല്ല മരക്കൂറ്റിയോടെ നിൽക്കുന്ന കണ്ടിട്ട് ഭൂതമാണ് എന്ന് തോന്നി. തീക്കൊള്ളി ആരോ ഇങ്ങനെ തലയ്ക്ക് വിതച്ചു വെച്ചിരുന്ന സമയത്ത് ദൂരത്ത് നോക്കുന്ന ആൾക്കാർ തീച്ചക്രാണ്. തീച്ചക്ര ഉണ്ടായിട്ടില്ല. അതിന്റെ ആ ചലന വേഗത കൊണ്ടാണ് ഈ തോന്നപ്പെടുന്നത് അർത്ഥം. ഇതുപോലെ ചഞ്ചലമായിരിക്കുന്ന അന്ധകരണമാണ് ഇല്ലാത്ത മിഥ്യാവസ്തുക്കളാകുന്ന ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഉള്ളതാക്കിയും സത്യമാക്കിയും പ്രകാശിപ്പിച്ചു. ഞാൻ ബീജാകാരേണ തന്നിൽ തന്നെ നിൽക്കുന്നു ആ ഭാവൈ അല്ലെങ്കിൽ ആ ബോധം. അങ്ങനെയുള്ള ബോധത്തിനെയാണ് ഇപ്പോ പ്രപഞ്ചത്തിന്റെ നേരത്തെ തന്നെയുള്ളതായ അസ്തിത്വം. പ്രപഞ്ചം എപ്പോഴും പുതുതായിട്ട് ഉണ്ടാകുമല്ല, സ്വതവേ ഉള്ളതാണ്. അത് പ്രകാശിക്കുകയും അറിയും, പ്രകാശിക്കുകയും അറിയും ചെയ്യുന്നു. അറിയുള്ളൂ എന്നർത്ഥം. എപ്പോഴും അന്ധകാരണം ഉണ്ടാകുന്നു, അപ്പോ പ്രകാശം ഉണ്ടാകുന്നു. എപ്പോ ചലനം ഉണ്ടാകുന്നു, അപ്പോ അതിന് മാറ്റങ്ങൾ ഉണ്ടാവുന്നു. ചലനമാണ് എന്ന് പറയുന്നത്. അന്ധകരണമാണ് മായാസ്വരൂപം. അന്ധകരണത്തിൽ നിന്നാണല്ലോ ബാക്കിയുള്ള ചിന്തകളും വൃത്തികളും എല്ലാം തന്നെ ഉണ്ടാവുന്നത്. ഗുണങ്ങളും ത്രിഗുണങ്ങളും അന്ധകരണത്തിൽ നിന്നുണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള അന്ധകരണം ഉള്ളപ്പോൾ
ഈ മായാഭാവസ്വരൂപമായിരിക്കുന്ന പ്രപഞ്ചം ഉള്ളതായിട്ട് തോന്നുന്നത്. അത് അടങ്ങുന്നതായ സമയത്ത് ഇല്ലാത്തതായിട്ടും തോന്നും. പക്ഷേ ഉണ്ടാവുകയും ഇല്ലാണ്ടാവുകയും ചെയ്യുന്നില്ല എന്നുള്ളതാണ് പരമാർത്ഥം. സ്വസ്വരൂപ വിസ്മൃതിയാണ് ഈ ഉണ്ടാവലും ഇല്ലാണ്ടാവലും സത്യമാണ് എന്ന് വിശ്വസിക്കാൻ തോന്നുന്നത്. വാസ്തവത്തിൽ അങ്ങനെ സംഭവിക്കുന്നില്ല. ഇപ്പൊ ഞാൻ ജനിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നില്ലേ, ഇതില്ലാന്ന് എങ്ങനെയാ വിശ്വസിക്കേണ്ടത്? ചെയ്യുന്നില്ല. കാരണം ഈ ബോധം നിങ്ങൾക്ക് ഉറക്കത്തിൽ ഉണ്ടാവുന്നുണ്ടോ? ഞാനിപ്പോ ജനിച്ചിരിക്കുന്നു, എനിക്ക് ഇത്ര വയസ്സായി, ഞാൻ ജീവിച്ചിട്ട് ഇന്ന ആളാണ്, ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്, എത്ര കാലമാണ് ആ വയസ്സ് എന്നൊക്കെയുള്ള ഈ ചിന്ത നിങ്ങൾക്ക് സുഷുപ്തിയിൽ ഉണ്ടാവുന്നുണ്ടോ? ഉണ്ടാവുന്നില്ല. എന്തുകൊണ്ട് ഉണ്ടാവുന്നില്ല? ഉള്ളതാണെങ്കിൽ എപ്പോഴും അത് ഉണ്ടാവണ്ടേ? താൻ തോന്നുന്നവർക്കൊക്കെ അത് പ്രകാശിക്കണ്ടേ? ഈ ജീവൻ സുഷുപ്തിയിൽ അവിദ്യയിൽ എത്തുന്ന സമയത്ത് ഈ ബോധം ഉണ്ടാവുന്നില്ല. ഗുണഭാവങ്ങൾ അടങ്ങി. ആ ഗുണഭാവങ്ങൾ അടങ്ങുമ്പോൾ മായ മാത്രമായി തീരുമ്പോൾ തന്നെ ഇതിന്റെ ആ മൂലതത്വാവസ്ഥയല്ലാതെ കൊണ്ട് വികസിച്ചുള്ളതായ നാനാത്വ സ്വഭാവം അനുഭവപ്പെടുന്നില്ല എന്നാണ്. പിന്നെ സുഷുപ്തിയും കൂടി നിവർത്തിച്ചു കഴിഞ്ഞാലോ താൻ ആത്മാവാണ്. ആ ആത്മാവിന്റെ അന്യമായിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല. അത് ബോധ്യമായി തീരുന്നത് ആറ് ഘടകങ്ങളുണ്ട് അജ്ഞാനത്തിന് മുമ്പ് പറഞ്ഞു തുടങ്ങിയുണ്ടോ? ഇതായത് വിക്ഷേപം, ആവരണം, പരോക്ഷജ്ഞാനം, അപരോക്ഷജ്ഞാനം, ദുഃഖനിവൃത്തി, സുഖപ്രാപ്തി. ഇതാണ് വ്യത്യസ്തങ്ങളായുള്ള ആറ് അജ്ഞാന ഘടകങ്ങൾ. മതം വിക്ഷേപ സ്വരൂപമാണ് ജാഗ്രത സ്വപ്നങ്ങളാകുന്ന രണ്ടവസ്ഥകൾ. ആവരണ സ്വരൂപമാണ് സുഷുപ്തിയാകുന്ന അവസ്ഥ. മതം വിക്ഷേപം ആവരണം കഴിഞ്ഞാൽ പരോക്ഷജ്ഞാനമാണ്. അപരോക്ഷജ്ഞാനമാണ് ദ്വീയ അവസ്ഥയെത്തി അനുഭവം. അപരോക്ഷമാണോ? അപരോക്ഷജ്ഞാനമാണ് വികല്പങ്ങളൊക്കെ കഴിയുമ്പോൾ മിക്കവാറും വികല്പങ്ങളുള്ളപ്പോൾ തന്നെ ഈ അപരോക്ഷജ്ഞാനം ഉണ്ടായിരിക്കുന്നത്. വികല്പങ്ങൾ ഈ നിർവികല്പ സ്വരൂപമായി തീരുമ്പോൾ ദുഃഖ നിവൃത്തി ഉണ്ടാകുന്നു. അതിനെ വിസ്മരിക്കുന്ന സമയത്ത് സുഖപ്രാപ്തി ഉണ്ടാകുന്നു. സുഖപ്രാപ്തി മാത്രമാകുമ്പോൾ അത് തന്നെ താൻ ജയിക്കുന്നു. അതോടെ വസ്തുസ്വരൂപാനുഭൂതി വരുന്നു. ഇങ്ങനെയാണ് ജീവൻ മുക്തി അല്ലെങ്കിൽ മോക്ഷാനുഭൂതി പറയുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മറ്റുള്ളവരുടെ ദൃഷ്ടി ആ ജീവിച്ചിരിക്കുന്നു എന്ന് തോന്നുമ്പോൾ തന്നെ ഒരാൾക്ക് ജീവൻ മുക്തനാവാം. അങ്ങനെ ജീവൻ മുക്തനാകെ നമ്മൾ അത്യാവശ്യം കാണുകയും അല്ലെങ്കിൽ പറഞ്ഞു കേൾക്കുകയും ചെയ്തില്ലേ? എന്താ ജീവൻ മുക്തൻ എന്ന് പറഞ്ഞാൽ ജീവഭാവത്തിൽ നിന്ന് മോചിച്ചവൻ, വിട്ടവൻ, ജീവഭാവത്തെ വിട്ടവൻ, ജീവനല്ലാതെ. അപ്പൊ ജീവന്റെ അറിവ് സംസ്കാരവും അനുഭവങ്ങളും എന്തൊക്കെയാണ് അതൊക്കെ ഈ ജീവിതം നഷ്ടപ്പെടുന്ന സമയത്ത് അതൊക്കെ ഇല്ലാണ്ടാവുമല്ലോ. ആത്മത്വം പ്രകാശിക്കുമ്പോൾ ആത്മ ലക്ഷണങ്ങൾ മാത്രമാണ് ആരും പ്രകാശിക്കാറുള്ളത്. സജീവഭാവം ഇല്ലാണ്ടാവും. ഇങ്ങനെ ഈ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ജീവൻ മുക്തനായി തീരാം എന്ന് പറഞ്ഞാൽ ജീവിതം സത്യമല്ല എന്നുള്ളതിന് വേറെ എന്താ തെളിവ് വേണ്ടത്? അത് മാത്രമല്ല, ഇപ്പോൾ തന്നെ പടിപടിയായിട്ട് മേലോട്ട് വരുന്നു അല്ലെങ്കിൽ ഉള്ളിലേക്ക് വെച്ചോളൂ. ഇപ്പൊ ഈ ജാഗ്രത സ്വപ്നങ്ങളെ രണ്ടിനെയും വിട്ടാൽ വിക്ഷേപം നീങ്ങി ആവരണം മാത്രമേ ഒന്നും അറിയാതെയാണ് ആവരണം. ആ സുശബ്ദിയെ വിട്ട് കഴിയുമ്പോൾ ആവരണം നീങ്ങി ശുദ്ധ സത്വസ്വരൂപമായി തോന്നുന്നു ഈ അവസ്ഥ. അവിടെ പരോക്ഷജ്ഞാനം ഉണ്ടായിരുന്നു. പിന്നെ ആ ഗുണഭാവങ്ങൾ തന്നെ നീങ്ങി വികല്പ സമാധിയിലെ. അപ്പൊ അപരോക്ഷജ്ഞാനം ഉണ്ടാവുന്നു. വികല്പങ്ങൾ നീങ്ങുമ്പോൾ ദുഃഖം നോക്കുന്നു. പ്രപഞ്ചം കേവലം ഇല്ലാതെയാവുന്നു. നിർവികല്പാവസ്ഥയിൽ പ്രപഞ്ചം നോക്കുന്നതിന്റെ പ്രതീതിയേ ഇല്ലാതെ ഉണ്ടായിരുന്നു. അതാണ് ദുഃഖം നിവൃത്തി. ദുഃഖം എന്ന് പറഞ്ഞത് പ്രപഞ്ചം, സുഖം എന്ന് പറഞ്ഞത് ആത്മസ്വരൂപമാണ്. അപ്പൊ ദുഃഖത്തിന്റെ പ്രതീതി ജീവൻ മുക്തം പറയും. പ്രദോഷജ്ഞാനം പ്രകാശിച്ചപ്പോൾ തന്നെ ഇപ്പോഴും ജീവൻ മുക്തം പറയും. അതിന് രക്ഷണ വരും ദുഃഖ നിവൃത്തിയിൽ എത്തുന്ന സമയത്ത്, പ്രപഞ്ച സ്മരണം സ്ഫുരണം ഇല്ലാതെ ഉണ്ടായിത്തീരുന്ന സമയത്ത്. തികച്ചും ആത്മാനുഭവം മാത്രമായി തീരുന്നു വിചാരിച്ചും അവിടെ ആത്മീയമായിരിക്കുന്ന ഭാവമല്ലാതെ വേറെ പ്രപഞ്ചത്തിന്റെ സ്ഫുരണ രീതി ഇല്ലാതെ ഉണ്ടായിത്തീരും. അപ്പോൾ ജീവത്വം ഉണ്ടാവണമെങ്കിൽ ആ അവസ്ഥയിൽ നിൽക്കുന്ന ഒരാളെയാണ് ജീവൻ മുക്തം പറയുന്നത്. ആ അവസ്ഥ കിട്ടി നിങ്ങൾക്ക് അമച്ചോളൂ. എന്നാലും എപ്പോഴും പിന്നീട് ഈ ശരീരം ഉള്ളപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തന്നെ ഇരിക്കും എന്ന് പറയാൻ വയ്യ. പക്ഷെ മിക്കവാറും ഈ ശരീരം പോകാനാവിടെ ഇങ്ങനെയുള്ള അനുഭവം വരുന്നു ഒരാളൊക്കെ. അപ്പൊ ആ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ അതേ ദിവസം ശരീരം നിൽക്കില്ല. അതുകൊണ്ട് ശരീരം നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? പ്രാരംഭ അനുഭവം ബാക്കിയായിട്ടുണ്ട്. പ്രാരംഭങ്ങൾ അവസാനിച്ച ഒരാൾക്ക് ശരീരം നിൽക്കുന്നില്ല. പ്രാരംഭം ഉണ്ടായിത്തീരുന്നു എന്നുള്ളത് ഒരു പ്രകാരത്തിൽ ഈ ലോകത്തിന് നല്ലതാണ്. ജ്ഞാനിക്ക് കുറച്ച് പ്രാരംഭം ഉണ്ടെന്നുള്ളത് ഈ ലോകത്തിന് നല്ലതാണ്. അതുകൊണ്ട് തനിക്ക് ജ്ഞാന സമ്പത്തി അനുഭവപ്പെട്ട് കഴിഞ്ഞു വെച്ചുള്ളൂ. അപ്പോഴേ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അങ്ങനെ മറ്റുള്ളവർക്ക് സ്വാനുഭവത്തിൽ കൂടെ പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ആചാര്യത്വം. അങ്ങനെയുള്ള ആളെ ആചാര്യനായി തീരുന്നു. അപ്പോ എപ്പോഴെങ്കിലും ഒരാളൊക്കെ അങ്ങനെയുള്ള ഒരവസ്ഥ വന്നു വിചാരിച്ചു അത് ഈ ലോകത്തിന് അനുഗ്രഹമാണ്. മറ്റുള്ളവർക്ക് എരിവുള്ള പോലെ പറഞ്ഞു കൊടുക്കാൻ കഴിയും, മറ്റുള്ളവർക്ക് ഉള്ള പോലെയാണെന്ന് പറയാൻ വയ്യ. അത് ഈ പുസ്തകത്തിൽ കണ്ട പോലെയോ വായിച്ച പോലെയോ അല്ലെങ്കിൽ ഊഹിച്ചറിഞ്ഞ പോലെയോ പറയുന്നു. അത് ചിലപ്പോഴൊക്കെ സത്യമാവാം, ഇനി ചിലപ്പോൾ സത്യമായില്ല എന്ന് വന്നേക്കാന്നർത്ഥം. കാരണം പുസ്തകത്തിൽ കണ്ടതിനെ പറയുമ്പോൾ സത്യമാവില്ലേ എന്ന് വിചാരിക്കാം. പുസ്തകത്തിൽ ആ എഴുതിയിട്ടുള്ള ആചാര്യൻ എന്തൊരാശയത്തെ ഉദ്ദേശിച്ചാണ് ഈ പറഞ്ഞത് എന്ന് ഈ അധ്യേതാവിന്, അതായത് വായിക്കുന്ന ഒരാൾക്ക് മനസ്സിലായി എന്ന് പറയണം. അത് എല്ലാവർക്കും ഒരുപോലെ എപ്പോഴും മനസ്സിലായി എന്ന് വരില്ല എല്ലാ ഭാഗങ്ങളും. അതുകൊണ്ട് പുസ്തകത്തിൽ കണ്ടതിനെ മാത്രം പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് കുറച്ച് വൈകല്യം വന്നു വരാം. സമർപ്പ സ്വാനുഭൂതി വരണം എന്നുള്ളതാണ്. സ്വാനുഭൂതി വരണമെങ്കിൽ അദ്ദേഹം ജ്ഞാനിയാണ്. ജ്ഞാനിയായി തന്നു വിചാരിച്ചുള്ള പിന്നീട് എനിക്ക് ശരീരം നിലനിൽക്കില്ല. പ്രാരബ്ധം അനുഭവിച്ചാൽ കുറച്ച് കാലം നിൽക്കും. അങ്ങനെ ആ പ്രാരബ്ധം അനുഭവിച്ചത് വരെ ഉണ്ടോ അതുവരെയും ശരീരം നിലനിൽക്കും. ശരീരം നിലനിൽക്കുന്നിടത്തോളം കാലം ജ്ഞാനികൾക്ക് ആചാര്യത്തും അവർക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും. നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിനെ ശരിയായി തീരെ ചെയ്യുന്നുണ്ടായെന്നാണ്. ഇനി എത്രയൊക്കെ പറഞ്ഞു കൊടുത്താലുമല്ല, അവർ വിചാരം ചെയ്ത് താല്പര്യം വസ്തുസിദ്ധർ വിചാരേണ എന്ന ഗിഞ്ചിൽ കർമ്മം കൂടി. കർമ്മം കൊണ്ടല്ല ആത്മാനുഭവമില്ല, വിചാരം കൊണ്ടാണ് എന്നർത്ഥം. ആത്മവിചാരം ചെയ്യണം. ഇതാണോ ആത്മാവ്, ഇതാണോ ആത്മാവ്, ഇതാണോ ആത്മാവ്, ഇങ്ങനെയാണോ ആത്മാനുഭവം, ഇങ്ങനെയാണോ ആത്മാനുഭവം എന്നിങ്ങനെ ആ ആത്മവിചാരം തന്റെ എല്ലാ അനുഭവങ്ങളെയും മുന്നത്തി കൊണ്ട് പിന്നെയും പിന്നെയും വിചാരം ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ വിചാരം ചെയ്യാനുള്ളതായ സാഹചര്യങ്ങൾ കിട്ടും ആ ആത്മാനുഭവസികനായിട്ടുള്ള ഒരാളുടെ സമ്പർക്കത്തിൽ. അപ്പൊ അങ്ങനെയുള്ള സമ്പർക്കത്തെയാണ് അതുകൊണ്ട് സത്സംഗത്തിൽ സത്സംഗം കൊണ്ട് അല്പം ചെയ്യാൻ ഉണ്ടാവും എന്ന് പറയുന്നതിന്റെ പരിമിതാണ്. അപ്പൊ മറ്റുള്ളവർക്ക് സത്സംഗത്തെ കൊടുക്കാൻ ആ സത്സംഗം കൊണ്ട് ശരിക്കും ആത്മബോധത്തെ ഉണ്ടാക്കി തീർക്കാൻ കഴിയും. ശരിയായിട്ടുള്ള സത്സംഗം ഉണ്ടെന്ന് വിചാരിച്ചോളൂ. എന്നാൽ ഒരാളുടെ ഈ ശാസ്ത്രം പഠിക്കാൻ കഴിഞ്ഞില്ല, തപസ് ചെയ്യാൻ കഴിഞ്ഞില്ല, യോഗം അഭ്യസിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് കുറവാകില്ല. വേണ്ടത്ര സത്സംഗമുണ്ട്, അത് സ്വാനുഭൂതി വരുന്നത് വരെ ശരിയായിട്ട് നിലനിൽക്കുന്നു വിചാരിക്കാം. എന്നാൽ അങ്ങനെയുള്ള ഒരാൾക്ക് ആ സത്സംഗം കൊണ്ട് തന്നെ മുക്തനാകാൻ കഴിയും, ജീവൻ മുക്തനാകാൻ കഴിയും. തേന അതീതശ്രുതികണാ മോപാസുര മഹത്വമാണ് അപ്രധാനപ്പെട്ട സത്സംഗാൽ മാം ഉപാഗത എന്ന് പറയും. ചെറുതേ പ്രഹ്ലാദാദികളെ പ്രഹ്ലാദങ്ങൾ രാജകുമാരായിരുന്നല്ലോ, ഭീഷ്മൻ തുടങ്ങിയുള്ള രാക്ഷസന്മാരായിരുന്നല്ലോ, ജടായു സമ്പാദിക്കുക ഇവരൊക്കെ പക്ഷികളായിരുന്നു. ഇപ്പോൾ തന്നെ ആന, പിന്നെ അതുപോലുള്ള വേറെ ചില വസ്തുക്കളൊക്കെ മൃഗങ്ങളായിരുന്നു മൊത്തം. അവർക്കൊക്കെ അതായത് വിജാമവാൻ ഹനുമാൻ ഇവരൊക്കെ മൃഗങ്ങളുടെ വർഗത്തിലേക്ക് വരാം. ഇതുപോലെ ആ ഗോപികൾ പിന്നെ യാതൊരുന്ന ബ്രാഹ്മണരുടെ ഭക്തിമാരായവരൊക്കെ സ്ത്രീകളായിരുന്നു, പ്രാണപ്പെട്ടായിരുന്നു, അനുഭവപ്പെട്ടായിരുന്നു. അതീത ശ്രുതികളാണ് എല്ലാവരും വേദ പഠിച്ചിട്ടുണ്ടായിരുന്നു. നവാസിന മഹത്വമാണ് മഹത്വന്മാരെ, അതായത് ആചാര്യശ്രേഷ്ഠന്മാരെ സമീപിക്കുകയും ഉപദേശം വാങ്ങിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും അവരൊക്കെ മുക്തന്മാരായിരുന്നു. എങ്ങനെ മുക്തന്മാരായത്? സത്സംഗ സത്സംഗം. അപ്പൊ അങ്ങനെയുള്ള സത്സംഗം കിട്ടുന്നു വിചാരിച്ചുള്ളത് മാത്രമല്ല, പക്ഷെ അത് ഒരാവശ്യം രണ്ട പ്രാവശ്യം അറിയുന്നല്ല. ഏതുവരെ എന്റെ സംശയങ്ങൾ തീരുന്നില്ലയോ അതുവരെ പിന്നെ പിന്നെ തുടർച്ചയായിട്ട് സത്സംഗത്തെ ആചരിക്കുന്നുണ്ട് ഒരാൾ കൊണ്ട് നടന്നു പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ജീവൻ മുക്തനാവാൻ കഴിയും എന്നാണ് സാധാരണ പറയുക. അപ്പൊ അങ്ങനെയുള്ള സത്സംഗം കിട്ടുന്നു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് സാധിക്കും. ഏതായാലും ഇല്ല, ആത്മവിചാരം കൊണ്ടാണ് തത്വം. ചിത്തശുദ്ധയെ കർമ്മം മൂന്ന് വസ്തുവുപത്തെയെ, ചിത്തശുദ്ധിക്ക് വേണ്ടിയാണ് കർമ്മത്തെ വിധിച്ചത് വേദങ്ങൾ. നാനാതരത്തിലുള്ള യജ്ഞങ്ങൾ, തപസ്, ഹോമം, ദാനം തുടങ്ങിയതൊക്കെ തീർത്ഥാടനം ചെയ്യണം, തപസ് ചെയ്യണം, പ്രധാനുഷ്ഠാനങ്ങളെ ചെയ്യണം, ദാനങ്ങൾ ചെയ്യണം എന്നിങ്ങനെയുള്ള സകർമ്മങ്ങളെയൊക്കെ വിധിച്ചത് എന്തിനാണ്? ചിത്തശുദ്ധിക്ക് വേണ്ടിയാണ്. അപ്പോ ആത്മബോധത്തിനു അത് ആത്മവിചാരം ചെയ്യണം. എന്നത് വസ്തുപത്തി, വസ്തുപത്തിക്കല്ല കർമ്മത്തെ വിഷ്ടത. ഇന്ന കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ആത്മബോധം ഉണ്ടാവും. എവിടെയും ഒരു കർമ്മത്തെ നീക്കശ്രുതിയായിട്ട് പറഞ്ഞിട്ട് വസ്തുസിദ്ധിയും വിചാരേണ വിചാരം കൊണ്ടേ വസ്തുസിദ്ധി ഉണ്ടാവുള്ളൂ, ആത്മവിചാരം കൊണ്ടേ ആത്മബോധം ആത്മാനുഭവം ഉണ്ടാവുള്ളൂ. നഗിഞ്ചിൽ കർമ്മ കോടിക്ക് കോടിക്കണക്കിലുള്ള കർമ്മം ചെയ്താലും അല്പമായിട്ടെങ്കിലും ഒരാൾക്ക് ആത്മതത്വ അനുഭവം ഉണ്ടായിത്തീരുക എന്നുള്ളത് സാധ്യമല്ല. കർമ്മം അജ്ഞാന കാര്യമാണ് എന്നുള്ളതാണ്. അജ്ഞാനം ഉള്ളപ്പോഴേ ഒരാൾ കർമ്മം ചെയ്യാൻ കഴിയുള്ളൂ. അജ്ഞാനം ഇതുവരെ ഉണ്ടോ അതുവരെ കർമ്മം നിലനിന്നുകൊണ്ടിരിക്കും. കർമ്മമയമാണ് മനസ്സ്. കർമ്മമുള്ളിടത്തോളം കാലം മനസ്സുണ്ടാവും. മനസ്സ് എതുവരെ ഉണ്ടോ അതുവരെ ഈ വിക്ഷേപാവരണങ്ങൾ ഉണ്ടാവും. ആ വിക്ഷേപാവരണങ്ങൾ ഉള്ളിടത്തോളം കാലം ശരീരവും ഉണ്ടാവും. അപ്പൊ ജനന മരണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇതൊക്കെയാണ് എന്റെ നിയമം നട്ടം. അപ്പൊ അങ്ങനെയുള്ളതിൽ നിന്ന് നോക്കാം. ശാശ്വതമായിരിക്കുന്ന രക്ഷ രാവിലെ വിഷമം വിചാരിച്ചോളൂ. നിസ്സംശയമായിരിക്കുന്ന ആത്മാനുഭവത്തിൽ സമ്പൂർണ്ണമാണ്. ആ സമ്പൂർണത ആത്മവിചാരം കൊണ്ടുണ്ടാവും. വിചാരം കൊണ്ടേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ വിചാരമാണ് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത്. ആ വിചാരത്തിന്റെ സ്വരൂപമാണ് എന്തെങ്കിലും ഒന്നിനെയും ഉന്നത്തി വിചാരം ചെയ്യും. ഇപ്പൊ ഇവിടെ എന്താ വിഷയം ചെയ്യുന്നാൽ ആ പ്രപഞ്ചം തന്നിലാണ്. തന്നിൽ നിന്ന് അന്യമായിട്ട് ജഗത്തെ ഉണ്ടായിരിക്കും. ഈ തന്നിൽ ഇങ്ങനെ ഇല്ലാത്തതായ പ്രപഞ്ചം ഉള്ളതായി തോന്നപ്പെട്ടത് ഈ ചെന്ന അതിനാണ് അജ്ഞാനം എന്ന് പറയുന്നത്. അജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ? ആത്മവിസ്മൃതിയാണ്. അതിന് തന്നെയാണ് മായ എന്ന് പറയുന്നത്. അപ്പൊ സത്യത്തിന്റെ വിസ്മൃതിയാണ് അസത്യത്തിന്റെ പറയുന്നത്. അസത്യം എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതാണ്. ഇല്ലാത്ത വസ്തുവാണ് ഉള്ളതായ വസ്തു ഇന്നും മുറവായിട്ടിരിക്കുന്ന വസ്തു. അതാണ് ഇത് മായയാണ് കാരണം. അങ്ങനെ ഇത് സംഭാവ്യമാണ് യുക്തി കൊണ്ട് നിരൂപിച്ചാൽ ഇല്ലാത്ത ഒന്നിന്റെ മറവ് കൊണ്ടാണ് ഉള്ളത് മറയപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ പറയാൻ നിൽക്കും. ഉള്ളതൊന്നിന്റെ മറവ് കൊണ്ടാവണ്ടേ ഇനി മറയല്ലേ? ഉള്ളതാണോ അജ്ഞാനം? അല്ല. പിന്നെ ആ അജ്ഞാനത്താൽ മറയപ്പെട്ടതാണ് ആത്മസ്വരൂപം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കാതെ? യുക്തി ഉണ്ടോ? യുക്തി ഇല്ല. അതാണ് മായയ്ക്ക് ഈ യുക്തി ഒന്നും ആവശ്യമില്ല. എന്താണ് മായ എന്നുള്ള പേര്? മായ എന്ന് പറഞ്ഞാൽ യാതൊന്നും ഇല്ലാത്തതാണ്. അതാണ് മായ എന്ന് പറഞ്ഞത്. മായ വളരെ വിഷമമുണ്ട് മനസ്സിലാക്കാൻ. സന്മാസി അസന്മാസി ഉഭയാത്തിയാണ്, ഭിന്നാസി അഭിന്നാസി ഉഭയാത്തിയാണ്, സാന്ദാസി അനങ്ക സുഖയാത്മികാണ്, മഹാത്ഭുത അനുവചനീയ രൂപ ദാനമായയുടെ സ്വരൂപം അറിയാം. സത്താണോന്നോ അസത്താണെന്നോ രണ്ടും അറിയാമില്ല. മായ സത്യമാണോ അസത്യമാണോ രണ്ടും അറിയാമില്ല. ഇതുവരെ അജ്ഞാനമുണ്ടോ ആ ആത്മാനുഭവം വരുന്നില്ലയോ അതുവരെ മായ സത്യമാണ്. അപ്പൊ ആത്മാനുഭവ സമ്പന്നനായി കഴിഞ്ഞാലോ മായ അങ്ങനെ ചെയ്യാനോ? മാർക്കാണ്ട് ഈ മനുഷ്യ തുടങ്ങിയുള്ള ആളുകളെ മായയെ കണ്ടാൽ കൊള്ളാന്ന് ആഗ്രഹിച്ചു. പിന്നെയും ചതുരെ ജ്ഞാനവാസിഷ്ടത്തിൽ പറയും. അവരൊക്കെ മായയെ കണ്ടാൽ കൊള്ളാന്നായിട്ട് ആഗ്രഹിച്ചു. എന്തുകൊണ്ട്? മായാനുഭവ വിദ്യാഭ്യാസം. സത്താണെന്നും അസത്താണെന്നും പറയാനില്ല. ജ്ഞാനികളെ പരിശോധിച്ചോളം അസത്താണ് മായ. അച്ഛന്മാരെ പരിശോധിച്ചോളം സത്യമാണ് മായാനത്തം. ഭിന്നാപ്യ അഭിന്നാസ് ഉഭയാത്മികാണോ? എന്നാൽ ബ്രഹ്മത്തോട് അല്ലെങ്കിൽ ആത്മാവിനോട് ചേർന്ന് നിൽക്കുന്നതുമായ അഥവാ വിറ്റ് നിൽക്കുന്നുവോ ചോദിച്ചാൽ രണ്ടും പറയാനില്ല. ആ ആത്മബോധം ഇല്ലാതിരിക്കും കാലത്തോളം ആത്മാവോട് കൂടി ചേർന്ന് സദാകാരമായി തന്നെ നിൽക്കും. ആ ആത്മബോധം പ്രകാശമുള്ള ഒരാളൊക്കെ വിറ്റിട്ട് ചേർന്നിട്ട് നിൽക്കുന്നില്ല. ശ്രീമുനി അപ്പോ ഭിന്നാണോ അഭിന്നാണോ രണ്ടും പറയാനില്ല. സാങ്കാപ്യ അനങ്കാസുഭയാത്മികാണോ? അതുപോലെ സാങ്കയാണോ അനങ്കയാണോ മായ? സാങ്ക എന്ന് പറഞ്ഞാൽ അവയവങ്ങളോട് കൂടിയത്. അവയവങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? മൂന്ന് ഭേദങ്ങളുടെ വസ്തുക്കൾക്കൊക്കെ സജാതീയം വിജാതീയം സുഖതം. സജാതീയ ഭേദം വിജാതീയ ഭേദം സുഖത ഭേദം. സജാതീയ ഭേദം എന്ന് പറഞ്ഞാൽ തന്നെ പോലുള്ള ഒരു വസ്തുവിനുള്ള ഭേദം. വൃക്ഷം വൃക്ഷങ്ങൾ അനേകമുണ്ട്. വൃക്ഷങ്ങൾ എന്നുള്ളൊരു വർക്കാണ്. പിന്നെ മാവ്, പ്ലാവ്, കവുങ്ങ്, തെങ്ങ്, പിന്നെ ധാന്യം, വീട്ടി ഇവിടുത്തെ ഒരുപാട് മരങ്ങളുണ്ട്. ഇതൊന്നും മറ്റൊന്നിനെ പോലെയല്ല. അതായത് മാവ് പോലെയല്ല പ്ലാവ്, പ്ലാവ് പോലെയല്ല തെങ്ങ് പോലെയല്ല കവുങ്ങ്. ഏതൊന്നും എങ്കിലും അവയെല്ലാം വൃക്ഷം എന്നുള്ളവരുടെ സജാതീയ വർഗത്തിൽ നിൽക്കാം. ഈ ഭേദത്തിനെയാണ് സജാതീയ ഭേദം എന്ന് പറയുന്നത്. ഇപ്പൊ മനുഷ്യൻ എന്നുള്ള ഒരു വർഗത്തിൽ എല്ലാവരും പറഞ്ഞു. പക്ഷെ ഇയാളെ പോലെ അല്ല അയാള്, അയാളെ പോലെ അല്ല മറ്റേ. ഇങ്ങനെ ശരീരം കൊണ്ട് ആരോഗ്യം കൊണ്ട് പ്രകൃതി കൊണ്ട് എല്ലാവർക്കും മാറ്റമുണ്ട്. ഈ മാറ്റം തന്നെയാണ് സജാതീയ ഭേദം എന്ന് പറയുന്നത്. വിജാതീയ ഭേദം എന്ന് പറഞ്ഞാല് തന്റെ വർഗത്തിൽ പെടാത്ത വസ്തുക്കളിൽ നിന്നുള്ളതായ ഭേദം. ഇപ്പൊ വൃക്ഷവർഗത്തിലുള്ള ഭേദത്തെ സജാതീയ ഭേദം എന്ന് പറഞ്ഞു. ഒരു മരവും ഒരു മൃഗവും ഒരുപോലെയല്ല. ഈ മരം വൃക്ഷത്തവർഗത്തെപ്പെട്ട, മൃഗം മൃഗത്തിന്റെ വർഗത്തെപ്പെട്ടതാണ്. ഒരിക്കലും അത് ഒന്നാവാൻ ഒരുപോലെ ആവാൻ വയ്യ എന്നർത്ഥം. അപ്പോ സജാതീയല്ല, വിജാതീയമായിട്ടുള്ള ഭേദമാണ്. ഇതുപോലെ മനുഷ്യൻ, മനുഷ്യനും മൃഗവും ഒരുപോലെയാണോ? അല്ല. മനുഷ്യന്മാരൊക്കെ ഏതാണ്ട് ഒരുപോലെയാണ്. പക്ഷെ അവർക്ക് സജാതീയമായിട്ടുള്ള ഭേദമാണ്. മൃഗങ്ങളും മരിച്ചതായാലോ അത് വേറെ തന്നെയാണ്. അതിനെ വിജാതീയ ഭേദം എന്ന് പറയും. ഒരു വർഗത്തെ മാത്രമല്ല, ഇത് സുഖത ഭേദം. സുഖം എന്ന് പറഞ്ഞാൽ തന്നിൽ തന്നെയുള്ള ഭേദം. മനുഷ്യൻ പറഞ്ഞു നരം തനിക്ക് ഭേദമുണ്ട്. കൈയുണ്ട്, കാലുണ്ട്, കണ്ണുണ്ട്, മൂക്കുണ്ട്, ചെവിയുണ്ട്. ഇതൊക്കെ കൂടി കൂടി ചേർന്നതാണ് താൻ. കണ്ണ് പോലെയാണോ മൂക്ക്, മൂക്ക് പോലെയാണോ ചെവി, ചെവി പോലെയാണോ കൈ, കൈ പോലെയാണോ കാലയല്ല. ഇങ്ങനെ ഇത് തന്നിൽ തന്നെയുള്ള ഭേദങ്ങളാണ്. ഇതിന് സുഖത ഭേദം എന്ന് പറയും. അപ്പൊ സജാതീയം, വിജാതീയം, സുഖം, ഈ മൂന്ന് തരത്തിലുള്ള ഭേദങ്ങളെ കൊണ്ടാണ് വസ്തുക്കളെ തിരിച്ചറിയുന്നത് എന്നർത്ഥം. ഈ മൂന്ന് തരത്തിലുള്ള ഭേദവും മായയ്ക്കില്ല. സംഘ പ്യനങ്ക ഉഭയാത്മികാണെന്നോ സാങ്കയാണെന്നോ അനങ്കയാണെന്നോ രണ്ടും പറയാമില്ല. അവയവങ്ങൾ ഉള്ളതാണെന്നോ വേദമുള്ളതാണെന്നോ ഇല്ലാത്തതാണെന്നോ ഇതെന്തെന്ന് പറയാൻ നെയ്യാമായെ സംബന്ധിച്ചിടത്തോളം ജ്ഞാനിയായിട്ടുള്ള ഒരാളൊക്കെ ഈ മായയ്ക്ക് ഭേദമില്ല. അജ്ഞനായിട്ടുള്ള ഒരാളൊക്കെ അനീക സ്വരൂപമുള്ള മായയ്ക്ക് എന്ന് തോന്നുന്നുണ്ട്. അപ്പോ അവരവരുടെ സംസ്കാരത്തിനനുസരിച്ചാണ് മായയുടെ ഭേദാഭേദങ്ങൾ നിലനിന്നുകൊണ്ടിരിക്കുന്നത് എന്ന് അതൊന്ന് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. ഇങ്ങനെ മഹാത്ഭുത ഇങ്ങനെ നോക്കുമ്പോൾ അത്യന്ത അത്ഭുതമാണ് മായയുടെ സ്വരൂപം. അനിർവചനീയ രൂപ നിർവചിക്കാൻ കഴിയാത്ത ഒന്നാണ്. ഇതാണ് മായയുടെ സ്വരൂപം. അതാണ് ആ മായയുടെ വ്യാപിച്ചപ്പോഴാണ് ഇല്ലാത്ത വസ്തു ഉള്ളതായി തന്നെ ഉള്ളതിന് മറവായി തന്നത്. ഈ അത് ഒരു അതിശയമാണ്. ആ സ്വരൂപത്തിൽ യുക്തിക്ക് നിരക്കാത്തതാണ്. ഇല്ലാത്തതായ പാമ്പിന്റെ മറവ് കൊണ്ട് ഉള്ളതായിരിക്കുന്ന കയറ് കാണപ്പെടാതെ ഇല്ലാത്തതായ ശരീരത്തിന്റെ മറവ് കൊണ്ട് ഉള്ളതായിരിക്കുന്ന ആത്മാവ് അദൃശ്യമായി തരുന്നു. അതാണ് പ്രകൃതം. ഈ ശരീരാദികളുടെ മറവ് കൊണ്ടല്ലേ പഞ്ചകോശങ്ങളുടെ മറവ് കൊണ്ടല്ലേ ആത്മാവ് പ്രകാശിക്കാത്തത്. ആ പഞ്ചകോശങ്ങളുടെ അധികാരമല്ല അന്നമയം പ്രാണമയം മനോമയം വിജ്ഞാനമയം ആരംഭമയം. ഈ അഞ്ചു കോശങ്ങൾ ഉള്ളിലുള്ളിലായി മറച്ചുകൊണ്ടിരിക്കും ആത്മാവിനെ. ഈ അന്നമയ കോശമാണ് ഈ ജാഗ്രത അവസ്ഥയിൽ പ്രകാശിക്കുന്നത്. ഈ പ്രാണമയം മനോമയം വിജ്ഞാനമയം ഇത് മൂന്നും സ്വപ്നാവസ്ഥയിൽ പ്രകാശിക്കും. ആനന്ദമയം സുസുപ്തിയും. ഇങ്ങനെ ഈ മൂന്നവസ്ഥയിലും പഞ്ചകോശങ്ങളാൽ മറയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ പഞ്ചകോശങ്ങൾ തന്നെയാണ് തന്റെ വ്യക്തി സ്വരൂപമെന്ന് ബോധിക്കുന്നു പ്രായനാളുകൾ. വാസ്തവത്തിൽ ഈ പഞ്ചകോശങ്ങൾ ഉണ്ടായിട്ടുണ്ടോ സത്യമാണോ? ഒരിക്കലും ഉണ്ടായില്ല. മൂന്ന് കാലത്തും ഉണ്ടായിട്ടില്ല. സത്യത്തിന്റെ ഗന്ധം പോലും അവയ്ക്കില്ല എന്നർത്ഥം. എന്നിട്ടും ഇല്ലാത്തതായ പഞ്ചകോശങ്ങളാൽ മറയപ്പെട്ടിരിക്കുന്നു ആത്മാവ് എന്നുള്ളതല്ലേ. ഇത് മായാസ്വരൂപമാണ് എന്നുള്ളത് കൊണ്ട് ഈ വസ്തുസ്വരൂപമല്ല. വസ്തുസ്വരൂപമല്ലാത്തത് കൊണ്ട് ബോധം മാത്രമേ വേണ്ടൂ. അറിവ് മാത്രമേ ഈ വേണ്ടൂ. അത് നീങ്ങും. വേറെ ഒന്നും വേണ്ട. അതിന് നീക്കാൻ വേണ്ടിയിട്ട് പ്രയത്നം ആവശ്യമില്ല. പദാർത്ഥങ്ങൾ ആവശ്യമില്ല. ഉപകരണങ്ങൾ ആവശ്യമില്ല. ഇനി ബോധം മാത്രമേ വേണ്ടൂ. ഇനിയിപ്പോ ഒന്നിനെ മറ്റൊന്നായി തെറ്റിദ്ധരിച്ച ഒരാളൊക്കെ ആ തെറ്റിദ്ധാരണ നീങ്ങുക മാത്രമേ വേണ്ടൂ. അത് ശരിയായിട്ടുള്ള ബോധം കൊണ്ട് നീങ്ങും. അപ്പൊ പഞ്ചകോശങ്ങളുടെ മറവ് നീങ്ങാൻ എന്തേ വേണ്ടൂ? ബോധം മാത്രമേ വേണ്ടൂ. ഇതുപോലെ പ്രപഞ്ചത്തിൽ പ്രപഞ്ചമാകുന്ന മറവ് നീങ്ങാൻ എന്തേ വേണ്ടൂ? ബോധം മാത്രമേ വേണ്ടൂ. വേറെ ഒന്നുമില്ല. അതാ അപ്പോ ആകർഷ്യ വന്യവജ്ഞാനം വിനാ മോക്ഷവുമായത് അരി വെക്കാൻ എങ്ങനെയാണോ തിരിഞ്ഞു കൂടാണ്ട് കഴിയില്ലാന്നിരുന്നത് ഇരിക്കുന്നത്, ഇതുപോലെ ജ്ഞാനമില്ല അങ്ങനെ മുക്തിയില്ല എന്ന് പറയാൻ കാരണം ഇതാണ്. ജ്ഞാനത്തോടു കൂടാതെ മുക്തി ഉണ്ടാവാൻ നിർത്തിയില്ല. ഇതുകൊണ്ട് അജ്ഞാന സ്വരൂപമാണ് ബന്ധം. അതായത് ജ്ഞാനം കൊണ്ടേ അർത്ഥയ്ക്ക് അവിദ്യമാനേവി സംസദേ. ഇത് എത്ര പ്രാവശ്യം പറയും ഭഗവത്തിൽ അറിയും. അർത്ഥയ്ക്ക് അവിദ്യമാനേവി പദാർത്ഥം ഇല്ലാതെയായാലും സംസദേർന്ന് നിവർത്തതേ. സംസാരം ഇല്ലാതെ അവിദ്യ എന്നാണ് ഇതിന്റെ അർത്ഥം. എന്നുവെച്ചാൽ എന്താണ്? പദാർത്ഥ സ്വരൂപമല്ല വസ്തുസ്വരൂപമല്ല ഈ സംസാരം, ഭാവസ്വരൂപമാണ്. അപ്പൊ പദാർത്ഥ സ്വരൂപമല്ല ഈ ഭാവസ്വരൂപമാണ്. ഭാവമാണ് പദാർത്ഥാകാരമായിട്ട് തോന്നപ്പെടുന്നത്. സ്വപ്നത്തിൽ കാണപ്പെടുന്നതായ പദാർത്ഥങ്ങളൊക്കെ എന്താണ്? ഭാവം മാത്രമല്ലാണ്. ഉണരുമ്പോഴത്തേക്കൊന്നും ഒക്കെയാണ് ഇല്ലാതെ. ഇതുപോലെ ജാഗ്രത കാണപ്പെടുന്നതും ഭാവം മാത്രമാണ്. ഇത് ബോധ്യമാണ്. ഇത് സ്ഥൂലമാണെന്നുള്ളത് കൊണ്ട് ഭാവം മാത്രമാണ് എന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല സാധാരണ ആളുകൾക്ക്. അതുകൊണ്ട് പ്രപഞ്ചത്തെ സത്യമായി ബോധിപ്പിക്കും. അതുപോലെ തന്നെ ഇപ്പൊ മനസ്സ് നോക്കൂ, ഭാവം മാത്രമാണ്. മനസ്സിനെ കാണാനോ തൊടാനോ കഴിയില്ല. സൂക്ഷ്മമാണ്. ഭാവം മാത്രമാണ്. ഭാവം കൊണ്ടാണ് മനസ്സുണ്ടായി നമ്മൾ ബോധിക്കുന്നത് എന്നത്. ഇതുപോലെ എല്ലാ വസ്തുക്കളും ഒരുപോലെ ഭാവം മാത്രങ്ങളാണ്. ഏത് ആ വിപരീത ഭാവം കൊണ്ടേ അത് ഇല്ലാതെ ഉണ്ടാവുക. അതാണ് ആത്മവിശാലമായിട്ടുള്ള ഭാവം. ഈ എപ്പോ ഉണ്ടാവുന്നു? ആത്മഭാവം എപ്പോൾ പ്രകാശിച്ചു? അപ്പൊ ഈ പ്രപഞ്ചഭാവം ഇല്ലാതെ മായാഭാവം ഇല്ലാതെ. അപ്പോ ഭാവം മാത്രമാണ് പ്രപഞ്ചം. വസ്തുസ്വരൂപമല്ല. വസ്തുസ്വരൂപമാണെന്ന് പറഞ്ഞാൽ പ്രയത്നം വേണം, ഉപകരണം വേണം, പദാർത്ഥം വേണം, ആള് വേണം, ഒക്കെ വേണം. അതില്ല ഉണ്ടാക്കാൻ ഉണ്ടാക്കാനും അതുപോലെയൊക്കെ വേണം. ഈ ഭാവം മാത്രമായതുകൊണ്ട് അതൊന്നും വേണ്ടതില്ല. അർത്ഥം ഭാവം മാത്രമാണ് എന്ന് അറിയാൻ കഴിയുന്നില്ല സ്ഥൂലമായി ചേരുമ്പോൾ. ഇപ്പൊ ജാഗ്രത അവസ്ഥയിൽ ഒരു വളയം ഉണ്ടാക്കണം വെച്ചു. അപ്പൊ അതിന് സ്വർണം വേണം, ഈ കണ്ണിൽ വേണം, കട്ടാൻ വേണം, ചുറ്റി വേണം, ഇല വേണം, പലതും വേണം. എന്നിട്ട് അത് അയാൾ പ്രവർത്തിക്കണം. ഇത് നാല് ദിവസം വേണം, നാലേ പണി കഴിയുമ്പോൾ എന്ന് പറയുന്നത്. സ്വപ്നത്തിൽ ഒരുപാടാണെങ്കിലും ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പൊ പറയും അത് പ്രകാശിക്കുന്നു. അതാണ് ഭാവം. ആ ഭാവം തന്നെയാണ്. പക്ഷേ സ്ഥൂലങ്ങളായിട്ടുള്ള ഇന്ദ്രിയങ്ങളുടെ ഭാവമായതുകൊണ്ട് അത് പ്രയത്ന സ്വരൂപമാണ്, ഉപകരണ സ്വരൂപമാണ്, വസ്തുസ്വരൂപമാണ് എന്നൊക്കെ തോന്നിയാണ് ചിന്താർത്ഥം. അപ്പോ ഈ ജാഗ്രത അവസ്ഥയിലും ആത്മഭാവം ഘനീഭൂതമായിട്ട് വരുന്നു വിചാരിച്ചു. ഈ ജാഗ്രത അവസ്ഥയിൽ സ്ഥൂല പ്രവചിക്കാറില്ല. അങ്ങനെ സ്വപ്നത്തിൽ എങ്ങനെയാണോ സൂക്ഷ്മമായുള്ള ഭാവമേ ആവശ്യമുള്ളൂ മാത്രം. ആ സൂക്ഷ്മഭാവം കൊണ്ട് പദാർത്ഥങ്ങൾ നിർമ്മിക്കപ്പെടുന്നു മാത്രം. സൂക്ഷ്മഭാവം കൊണ്ട് വിദ്യാഭ്യാസം ചെയ്യണം.